أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ قال موسى لقومه: يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل، فتوبوا إلى بارئكم فاقتلوا أنفسكم، ذلكم خير لكم عند بارئكم فتاب عليكم، إنه هو التواب الرحيم. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 54-ാമത്തെ സൂക്തമാണ് നമ്മൾ കേട്ടത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട്, സമൂഹത്തോട് പറയുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വചനമാണിത്. അള്ളാഹു പറയുന്നു, വൈദുക്കാല മൂസ, മൂസാ നബി മൂസ പറഞ്ഞ സന്ദർഭം, വൈദുക്കാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭം, ലി കൗമിഹി തൻ്റെ ജനതയോട്, യാ കൗമി എൻ്റെ ജനങ്ങളെ, ഇന്നക്കും വലംതു തീർച്ചയായും നിങ്ങൾ അക്രമം ചെയ്തു, അനീതി ചെയ്തു, ഉൽമ ചെയ്തു, അൻഫുസക്കും നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ, ഇപ്പം നഫ്സിനോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഉൽമ ചെയ്തിരിക്കുക, അക്രമം ചെയ്തിരിക്കുകയാണ്. വിത്യഹാദിക്കും നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അഥവാ അൽഐജിലെ പശുക്കുട്ടി, അപ്പം നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ പശുക്കുട്ടിയെ ആരാധിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ദുൽമ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫതൂബൂ, ഇനി നിങ്ങൾ മടങ്ങുവാൻ, തൗബ ചെയ്യണം, ഇല റബ്ബിക്കും നിങ്ങളുടെ, പിന്നെ ഇല ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്, ഫഖ്തുലു അങ്ങനെ നിങ്ങൾ കൊല്ലുവി, അൻഫുസക്കും നിങ്ങളെ തന്നെ, ദാലിക്കും അത് ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഉത്തമമാണ്, ഭാര്യയ്ക്കും നിങ്ങളുടെ സട്ടാവിൻ്റെ അടുക്കൽ, ഫത്താബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, ഇന്നഹു തീർച്ചയായും അവൻ തവ്വാബൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, റഹീം കാരുണ്യവാനുമാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ വളരെ ലളിതമായിട്ടുള്ള പിന്നെ പദങ്ങളും ഒക്കെയാണ്, തൗബ അതേപോലെ റഹീം മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് പറയുന്ന വിഷയം, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ ഒരു സന്ദർഭം ഓർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പിന്നെ ശ്രദ്ധേയമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക, സൂചിപ്പിക്കുകയാണ്. യാക്കോമ, അദ്ദേഹം പറഞ്ഞു, യാക്കോമ എൻ്റെ ജനങ്ങളെ, നിങ്ങൾ പിന്നെ ആ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ സെട്ടാവിലേക്ക് നിങ്ങൾ പശ്ചാത്തലിച്ച് മടങ്ങുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും, എന്നാലേക്കും അത് നിങ്ങളുടെ സെട്ടാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാണ്. എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവന് കരുണാവാര്യമാണെന്നോട് സൂചിപ്പിച്ചു. അപ്പം ഇതിൻ്റെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പിന്നെ ആയത്തിൽ സൂചിപ്പിച്ച്, അവര് പിന്നെ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ പിന്നെ ആരാധിക്കുന്ന ഒരവസ്ഥ, അപ്പം അവിടെ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചാണ്. അപ്പോൾ ആയത്ത് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി അവിടെ പിന്നെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പശ്ചാത്താപ പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പം ഏതായാലും ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുക വഴി അവർക്ക് പിന്നെ പിന്നീട് അവർക്ക് ഖേദമുണ്ടാവുകയും അവർ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിലേക്ക് തേടുകയും ചെയ്യുന്നുണ്ട്. സൂറത്ത് ആറാഫിലെ 149-ാമത്തെ വചനം, വലമ്മ സുഖിത ഫി ഐദീഹിം വറഅ വന്നഹും ഖദല്ലു ഖാലു ലഇൻ ലം യർഹംന റബ്ബുന വയഗ്ഫിർ ലന ലനകൂനന്ന മിനൽ ഖാസിരി. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാവുമല്ലോ എന്ന് അവർ വിലപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രവൃത്തി പിന്നീട് അവർക്ക് ഒരു ഖേദം ഉണ്ടാവുകയും ചെയ്തതായി കൊണ്ടാണ് ഇവിടെ അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടല്ലോ, ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം അവരോട് ഇപ്രകാരം പറഞ്ഞത് എന്ന് പറഞ്ഞു. ആയിരിക്കാം, ഈ സന്ദർഭത്തിലായിരിക്കാം മൂസാ നബി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂചിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ ചുരുക്കം? ഇതാണ്, അതായത് നിങ്ങളുടെ സൃഷ്ടാവ് ഉണ്ടായിരിക്കെ, സൃഷ്ടിച്ച സൃഷ്ടാവ് ഉണ്ടായിരിക്കെ, ആ സൃഷ്ടാവിനെ വിട്ട് നിങ്ങൾ തന്നെ സ്വയം നിർമ്മിച്ച ഒരു പശുക്കുട്ടിയുടെ പ്രതിമയെ ദൈവമാക്കി തീർത്ത് അത് അതിഭീമമായൊരു അക്രമമാണ്, ദുൽമാണ്. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഒരു അപരാധമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൃഷ്ടാവിലേക്ക്, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തലപിച്ച് തൗബ ചെയ്ത് മടങ്ങണം. അതാണ്. അപ്പം ഇത് വലിയൊരു തെറ്റാണ് ചെയ്തത്. സട്ടാവ് ഉണ്ടായിരിക്കെ അതേപോലെ തന്നെ ഈ ഒരു രീതി നിങ്ങൾ സ്വീകരിച്ചത് വലിയ ഒരു തെറ്റാണ് എന്നും അതുകൊണ്ട് സിട്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമെന്നുമാണ്. ആ ഒരു പശ്ചാത്താപത്തിൽ ഇവിടെ ഈ ഒരു പശ്ചാത്താപത്തിൻ്റെ കൂടെ അവർ ചെയ്ത ആ തെറ്റും പിന്നെ ഇതിൻ്റെ ഗൗരവവും ഉള്ള ഒരു പിന്നെ പ്രായശ്ചിത്തമായിക്കൊണ്ട് അവരിൽ പിന്നെ പറഞ്ഞ നടപ്പാക്കിയ ഒരു രീതിയാണ് ഫക്കത്തുലു അൻഫുസക്കും. ആ ഒരു പശ്ചാത്താപത്തിൻ്റെ പൂർത്തീകരണവും നിഷ്കളങ്കതയും പിന്നെ നിഷ്കളങ്കതയുടെ സാക്ഷ്യം എന്ന നിലക്ക് നിങ്ങളെ തന്നെ അഥവാ നിങ്ങളുടെ ചിലരെ കൊലപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പശ്ചാത്താപത്തിൻ്റെ കൂടെ പിന്നെ അവരോട് പറഞ്ഞ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം അവർ ഇതിൽ പിന്നെ ആയിട്ടുള്ള ആളുകൾ അവരെ പരസ്പരം എന്തു ചെയ്യാം കൊലപ്പെടുത്തേണ്ടതാണ് എന്ന് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ. അപ്പോൾ ഈ ഒരു കൊല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങളുടെ ഈ അപരാധത്തിൻ്റെ ഗൗരവവും അതിൻ്റെ അനന്തരഫലവും നോക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുണകരം എന്ന് പറഞ്ഞാൽ കൊലപാതകം കൊല ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് എന്തല്ല പിന്നെ പറഞ്ഞിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു പിന്നെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ അനന്തരഫലം നോക്കുന്ന സമയത്ത് ഇതായിരിക്കും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെ അവർ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുവോട് പശ്ചാത്താപം സ്വീകരിച്ച് അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു എന്ന് അവിടെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഇവർ പിന്നെ ഇവരിൽ നടപ്പാക്കിയ ഈ പിന്നെ പശ്ചാത്താപത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൂർത്തീകരണമായി നിശ്ചയിക്കപ്പെട്ട ഈ കൊലയുടെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാലും പിന്നെ അതിൽ ഒരു കാര്യം, അതായത് ഇതിൽ പിന്നെ എങ്ങനെയാണ് നടപ്പാക്കിയെന്നുള്ളതാണ്. ഇതിൽ പശുക്കുട്ടിയെ ആരാധിക്കാത്തവരുണ്ടായിരുന്നു, അതിൽ ആരാധനയിൽ പങ്കെടുക്കാത്ത ചില ആളുകൾ, അവരെന്ത് ചെയ്യണം, പശുക്കുട്ടി പിന്നെ ഈ ആരാധനയിൽ പങ്കെടുത്ത അവരുടെ അടുത്ത ബന്ധുക്കളെ കൊല ചെയ്യുവാനായിരുന്നു തീരുമാനം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുള്ളതാണ്. അതായത് ഇതിൽ പങ്കെടുക്കാത്തവർ എന്ത് ചെയ്യണം, ഇതിൽ പങ്കെടുത്ത അവരുടെ കുടുംബ ആളുകൾ എന്ത് ചെയ്യണം, ഈ രീതി നടപ്പാക്കണം എന്നുള്ളതാണ് ആ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അതേപോലെ തന്നെ പ്രമുഖരായ സഹാബിമാർ റിപ്പോർട്ട് ചെയ്ത് എന്നവിടെ കാണാം. അപ്പം ഏതായാലും ഇത് നടപ്പാക്കിയത് ഈ വിധത്തിലാണ് എന്ന്. ഏതായാലും ഇങ്ങനെ നടപ്പാക്കിയപ്പോൾ അതിൽ കുറേ ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥനയെ തുടർന്ന് മൂസാ നബിയുടെ പ്രാർത്ഥനയെ തുടർന്ന് അത് നിർത്തൽ ചെയ്യപ്പെട്ടുവെന്നും പിന്നെ പറയപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അലം. ഏതായാലും ഈ ഒരു പ്രവൃത്തി ഇത് നടപ്പാക്കിയപ്പോൾ കുറെ ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ഫലമായി നിർത്തിയെന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ തഫ്സീർ റഹ്മാനെ പോലെ ഈ ഭാഗം കൂടെ ചേർത്ത് ബൈബിളിൻ്റെ പ്രസ്താവനയും ഏതാണ്ട് ഇതേ പ്രകാരം തന്നെയാണെന്ന് പറഞ്ഞ ചില പിന്നെ രേഖകൾ പുറപ്പാട് 32:27 നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിന്നെ സൂചിപ്പിക്കുന്നതായി കാണാം. അപ്പം ഏതായാലും ഈ രീതി പിന്നെ നടപ്പാക്കുകയും അവരോട് പ്രത്യേകമായിട്ട് തൗബയുടെ അതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് അവരോട് പറഞ്ഞ ഈ ഒരു നിയമം, ഈ ഒരു കാര്യം അത് പിന്നെ നടപ്പാക്കുകയും അങ്ങനെയാണ് നടപ്പാക്കിയതെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു പിന്നെ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം, പിന്നെ കേവലം ഒരു സാധാരണ വിഗ്രഹ ആരാധനയുടെ സംഭവമായിട്ടല്ല. വനു പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പശുക്കുട്ടി ആരാധിച്ച ഒരു സംഭവത്തെ ഒരു കേവലമായ വിഗ്രഹാരാധനയുടെ സംഭവമല്ല. അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇസ്രായേലരാരാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, ഏത് സന്ദർഭത്തിലാണ് ചെയ്തത്, അപ്പോഴത്തെ ചുറ്റുപാട് എന്തായിരുന്നു എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി അവർ നടപ്പാക്കിയപ്പോൾ കേവലം ഒരു പിന്നെ പശുക്കുട്ടിയെ പിന്നെ ആരാധിച്ചു അങ്ങനെ പിന്നെ അതിനെ പ്രതി ഇതായി പിന്നെ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവരാരാണ്, ഇവരുടെ അടിസ്ഥാനം എന്താണ്, ഇവരുടെ പൊതുവായ പ്രത്യേകതകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു പിന്നെ എന്തുകൊണ്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് പിന്നെ അവിടെ സുദീർഘമായി ഈ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നുണ്ട്. ആരാണ് ബനു ഇസ്രായേൽ? നമുക്കറിയാം പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിനു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ, അതേപോലെ തന്നെ ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും പിന്നെ അടുത്ത് പിന്മുറക്കാരെന്ന നിലയ്ക്ക് പിൻഗാമികളുമായ ഇസ്ഹാക്ക് അതേപോലെ യാക്കൂബ് എന്നീ പ്രവാചകന്മാരുടെ പാരമ്പര്യം നിലനിർത്താൻ ബാധ്യസ്ഥരായ ആനന്ദിൻ്റെ അനന്തരാവകാശികളായ ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിലും മറ്റൊക്കെ, പക്ഷെ അതിൽ വ്യതിയാനം വരുത്തുകയാണ്. മാത്രമല്ല പിന്നെ നൂറ്റാണ്ടുകളായും അവരെ പിന്നെ ഫിറോവിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്ത് പിന്നെ പോകുന്ന രംഗം, ചെങ്കടൽ പിളർന്ന് പിന്നെ അവർ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയ സംഭവങ്ങൾ, ഇതെല്ലാം കിട്ടി അനുഭവിച്ചൊരു വിഭാഗം. മാത്രമല്ല പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് പിന്നെ ഒരു വേദഗ്രന്ഥം തൗറാത്ത് അവരുടെ ശാശ്വതമായ നന്മയ്ക്കും അതേപോലെ തന്നെ യശസ്സിനും നിദാനമായ ഒരു വേദഗ്രന്ഥം, അവരുടെ സൃഷ്ടാവ് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം പോകുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അതേപോലെ പിന്നെ അവർ നിശ്ചയിക്കപ്പെട്ട ഹാറൂൻ അലൈഹിസ്സലാമിയുടെ കൽപ്പന ലംഘിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കൊല്ലാൻ വരെ പോകുന്ന രംഗം ഇതിനു വിലക്കിയപ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം കിട്ടി, ഒരുപാട് പാരമ്പര്യമുള്ള, ഇത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും അതേപോലെ തന്നെയുള്ള ഒരു ജനത എന്ന നിലയ്ക്ക് അതിൽ നിരന്തരമായ ഈ പറയുന്ന വീഴ്ചകൾ വരുത്തുന്നതിന് ഫലമായും അതേപോലെ തന്നെ ഒക്കെയാണ് ഈ രീതി അവരിൽ നടപ്പാക്കാണ്ടായ കാര്യങ്ങൾ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വശമാണ്. ഇനി തുടർന്ന് അവിടെ വിശദീകരിക്കണം എന്താണ്, ഇത് ചെങ്കടൽ കടന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ട് പോകുന്ന രംഗമുണ്ട്. ആ സമയത്ത് അവർ പറയുന്ന രംഗമാണ്, അതായത് ഇത്രയും അത്ഭുതകരമായ കാഴ്ച കണ്ട് പിന്നെ സംഭവങ്ങളൊക്കെ അനുഭവിച്ച് അവരെങ്ങനെ പോകുന്ന ആ ഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾ പിന്നെ ഈ ബിംബങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനെ പിന്നെ ഭജനമിരിക്കുന്ന ഒരു ജനത, അത് കണ്ട സമയത്ത് ഇവർക്ക് എന്ത് വേണം, ഇവർക്കും അതുപോലത്തെ ഒരു പിന്നെ ബിംബം ഉണ്ടാക്കണം, ഒരു പിന്നെ അതുപോലെയുള്ള ഒരു ദൈവത്തെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേണമെന്ന് ഒരു ചോദിക്കുകയാണ്. അവർ പറയാണ് വജാവസ്ന ബി ബനി ഇസ്രായീൽ അൽ ബഹറ ഫതൗ അല ഖൗമി യഖഫൂന അല അസ്നാമിഹും ഖാലു യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമൻ തജഹലൂൻ. അവർ പറയാണ് ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി, എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ ചെന്നെത്തി. അപ്പോൾ ഒരു വിഗ്രഹാരാധകർ അല്ലെങ്കിൽ അത് അതിൻ്റെ അടുത്ത് അവർ ചെന്നെത്തി. അപ്പോൾ അവർ മൂസ നബിയോട് പറയാണ്, മൂസ ഇവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധന നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഇന്നക്കും കൗമത്ത ചേരും, നിങ്ങൾക്ക് വിവരമില്ലാത്തൊരു ജനവിഭാഗമാണ്. ഇത് എവിടെന്നാണ് തുടങ്ങുന്നത്? ഇതെല്ലാം കണ്ട് അനുഭവിച്ച് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ഇവരുടെ പ്രതികരണമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഇവരുടെ പിന്നെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്. മാത്രമല്ല പിന്നെ ഇവരോട് ഈ പോകുന്ന വഴിയിൽ എവിടേക്കാണ് പോകേണ്ടത്, പിന്നെ അതിൻ്റെ യാത്ര ലക്ഷ്യമുണ്ട്, പിന്നെ അവരുടെ പിന്നെ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതും അവരോട് യാത്ര ലക്ഷ്യമായിരുന്ന രാജ്യത്ത് അഥവാ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പിന്നെ അവിടെ പ്രവേശിക്കണം. അപ്പോൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരും. അപ്പോൾ ആ ഏറ്റുമുട്ടേണ്ടി വരുന്ന സമയത്ത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിയുടെ കൂടെ പിന്നെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇപ്പോൾ പോരാടാൻ വേണ്ടി അവരോട് പറയുന്ന രംഗമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ സമയത്താണ് ഇന്ന ഹാവുന കായിദു, ഞങ്ങളിവിടെ ഇരിക്കാം, ഇത് ഫദബ് എന്തറബു കഫ കാത്തില ഇന്ന ഹാവുന കായിദു. മൂസാ നബി അലൈഹി സ്വലാമിയോട് അവർ പറയാം, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യും, ഞങ്ങൾക്ക് ആവൂല, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരിഹസിക്കുന്ന രംഗമാണ് പിന്നെ അവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവരോട് പിന്നെ ആ ഒരു വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെ ആ നാട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുമായി പോരാടണം, അവർ ദുർബലരായിരുന്നിട്ട് പോലും ഇവർ അതിനൊന്നും തയ്യാറാകാതെ മൂസാ നബി അലൈഹി സ്വലാമിയോട് പരിഹസിക്കുന്ന രംഗമാണ്. അപ്പം നിരന്തരമായി മൂസാ നബി അലൈഹി സ്വലാമിയെ കിട്ടിയ സന്ദർഭങ്ങൾക്ക് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിവിധങ്ങളായ ആവശ്യങ്ങൾ പറയുകയും അങ്ങനെ 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 എല്ലാം ചെയ്ത് എത്രയധികം നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് അവിടെ വിഗ്രഹാരാധന അല്ലെങ്കിൽ അതിൽ ഭജനമിരിക്കുന്നൊരു പിന്നെ സമൂഹത്തെ കണ്ടപ്പോൾ ഇവർക്കും അതുപോലെ ഒന്ന് വേണം എന്ന് മൂസാ നബിയോട് പറയാണ്. ഇതാണ് അവരുടെ പൊതുവായ സ്വഭാവം. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയെല്ലാം ആണ് അവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം, ധിക്കാരവും ധാർഷ്ട്യവും നന്ദികേടും അതേപോലെ തന്നെ ഇതെല്ലാം. യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരുടെ നിരന്തരമായി വന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യവും പിന്തുടർച്ചയും ഒക്കെ അവകാശപ്പെടാൻ അല്ലെങ്കിൽ പെടുന്ന അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ്. പക്ഷേ എന്നിട്ടും ഇവർ ഈ ഒരു തെറ്റിലേക്ക് പോയത് അതിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ശിക്ഷ പിന്നെ അവരിൽ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ കണക്കെടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. അല്പം വിശദമായി പോയിട്ടുണ്ടെന്ന് നമുക്ക് പിന്നെ തോന്നുന്നത്, അതായത് പിന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ പിന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു പശുക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ ഗൗരവവും പ്രത്യേകതയും കണക്കാക്കുവാൻ, അതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന ശിക്ഷയോ ഇനി ഈ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് കാലാകാല നരകശിക്ഷയായിരിക്കും, ആ ശിക്ഷ ഒഴിവായി കിട്ടുവാനും. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ ആ നരകശിക്ഷ വരാൻ പോകുന്ന നരകശിക്ഷ ഒഴിവാക്കുവാനും, അവർ ധിക്കാരപൂർവം പ്രവർത്തിച്ച ഈ നീചകൃത്യത്തിൽ അവർക്കുള്ള യഥാർത്ഥ പശ്ചാത്താപം, ഇതിൽ പിന്നെ ചെയ്ത പ്രവർത്തിക്കുന്ന അവരുടെ ആ ഒരു തൗബ പശ്ചാത്താപത്തിൻ്റെ നിഷ്കളങ്കത അത് തെളിയിക്കുവാൻ ആളുകളിൽ പിന്നെ ഇത്തരം നികൃഷ്ട സ്വഭാവങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാനും, ആ സമയത്ത് കൊല്ലപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാപ്പിനും പ്രീതിക്കുമായി ജീവൻ ത്യജിക്കുന്ന നിമിത്തം അവരുടെ മഹാപാപം പൊറുക്കുവാനും, ഇങ്ങനെ പലതുമായി ആ കൊടും പാതകത്തിൽ മുൻകൈയെടുത്തവരെ കൊലപ്പെടുത്തണമെന്ന് അവരെ സെറ്റിച്ച സട്ടാവ് കൽപ്പിച്ചെങ്കിൽ അതിൽ അവൻ്റെ കാരുണ്യവും ഔദാര്യവുമായിരിക്കും ചിന്തിക്കുന്ന സത്യവിശ്വാസികളെ ദർശിക്കാൻ കഴിയുക എന്ന് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രവൃത്തി, ഇത് ഇനി ഇതിൻ്റെ പേരിൽ വരാൻ പോകുന്ന നരകശിക്ഷയാണ്, അതിൽ നിന്ന് ഒഴിവായി കിട്ടുവാനും, അതേപോലെ തന്നെ പിന്നെ ഈ ഈ പശ്ചാത്താപം അത് അവർക്ക് തെളിയിക്കുവാനും, അതേപോലെ തന്നെ ഇനി ഇതിൽ പിന്നെ ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കുവാനും, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കൊടും പാതകത്തിൽ മുൻകൈയെടുത്തവർ പിന്നെ കൊലപ്പെടുത്തണമെന്ന് പിന്നെ സെട്ടിച്ചതിൽ സട്ടാവിൽ കൽപ്പിച്ചെങ്കിൽ അതിൽ കാരുണ്യവും ഔദാര്യമായിരിക്കും ചിന്തിക്കുന്ന സത്യവിശ്വാസികൾ ദർശിക്കാൻ കഴിയുക എന്ന് അവിടെ വിശദീകരിക്കുകയാണ്. അപ്പം ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊല ചെയ്യുന്നത് പറഞ്ഞതോടൊപ്പം തന്നെ ദാലിക്കും ഖൈറുല്ലക്കും ഇന്ത ബാരിക്കും അവിടെ എടുത്ത് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ എന്താണ്, ദാലിക്കും ഖൈറുല്ലക്കും ഇന്ത ബാരിക്കും, അത് നിങ്ങളുടെ സത്താവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് മോചനം, അതേപോലെ തന്നെ ഇതുപോലെയുള്ള അവരുടെ പശ്ചാത്താപ കാര്യങ്ങൾ പിന്നെ തെളിയിക്കുവാനും, അങ്ങനെ പോലെ തന്നെ അതേപോലെ തന്നെ ഇത് ആവർത്തിക്കാതിരിക്കുവാനും ഒക്കെയുള്ള ഈ ഒരു പ്രവൃത്തി, അത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് ദാലിക്കും ഖൈറുല്ലക്കും ഇന്ത ബാരിക്കും, നിങ്ങളുടെ സട്ടാവിനടുക്കൽ നിങ്ങൾ ഗുണകരമായിരിക്കും എന്ന് മൂസാ നബി പറഞ്ഞതും പറഞ്ഞതാകാം അല്ലാഹു അലം എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പം ഏതായാലും അള്ളാഹുവിൻ്റെ പ്രസ്താവനയിൽ നിന്നോ പിന്നെ അതേപോലെ തന്നെ വ്യക്തമായ മറ്റു തെളിവുകളിൽ നിന്നോ പ്രസ്തുത പോലെയുടെ സംഭവത്തെപ്പറ്റി വ്യക്തമായൊരു തീരുമാനം പറയുവാൻ മാർഗം കാണുന്നില്ല എന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാർ, ഇവിടെ വിശദമായി ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ സൂചിപ്പിച്ചു, പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ നേർക്ക് നേരെ നമ്മളിൽ നിന്ന് പിന്നെ സൂചിപ്പിക്കുകയായിരുന്നു. ഇൻഷാല്ലാ ഇനിയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗം വായിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.